മീൻ പിടിക്കുന്നവർ. കടൽച്ചുള്ളികൾക്കിടയിൽ നിന്നും ചുവന്നൊരു മത്സ്യം ചൂണ്ടലിൻ്റെ ആകൃതിയിൽ വളഞ്ഞു നിന്ന ഒരു കൊഞ്ചിൻ്റെ നേർക്കുയർന്നു. അപ്പോൾ കടൽക്കരയിലുള്ള സർക്കാർ വക അതിഥി മന്ദിരത്തിൻ്റെ ഒന്നാം നിലയിലായുള്ളൊരു മുറിയുടെ പടിഞ്ഞാറുവശത്തെ ബാൽക്കണിയിൽ കടൽക്കാറ്റേറ്റു നിൽക്കുകയായിരുന്നു കാതറിൻ. അവളുടെ ദൃഷ്ടിയിൽ പാറകൾ, മീൻപിടുത്തക്കാർ, കടൽ. ചുവന്ന മത്സ്യം കൊഞ്ചിനു ചുറ്റും തുഴഞ്ഞു. സംശയിക്കത്തക്കതായി എന്തെങ്കിലുമുണ്ടെന്ന് അതിന് തോന്നിയില്ല. കൊഞ്ചാണെങ്കിൽ ജീവനുള്ളതും. ചുവന്ന മത്സ്യം ഇത്തിരി കൂടി അതിൻ്റെ അടുത്തേക്ക് നീങ്ങി വായ തുറന്നു. ഗോവണയുടെ കീഴറ്റത്തിരുന്ന് വായിക്കുകയായിരുന്ന അതിഥി മന്ദിരത്തിലെ ഒരു ജീവനക്കാരൻ കാലച്ച കെട്ട് മുകളിലേക്ക് നോക്കി. കാതറിൻ ധൃതിയിൽ ഗോവണിയിറങ്ങി. ജീവനക്കാരൻ എഴുന്നേറ്റ് അവൾക്കായി വഴിയൊഴിഞ്ഞു നിന്നു. അവൾ താഴെയെത്തി വലത്തോട്ട് തിരിഞ്ഞ് ഒരു ഇടനാഴിയിലൂടെ കടന്നുപോയി. കടൽ ഇരമ്പിക്കൊണ്ടിരുന്നു. വലിയൊരു തിര പാറകളിൽ വന്നു തട്ടി. അതിൻ്റെ ആരവത്തിനിടയിൽ മീൻപിടുത്തക്കാരൻ ചൂണ്ടലിൻ്റെ മീൻപിടുത്തക്കാരൻ ചൂണ്ടലിൽ മറ്റൊരു കൊഞ്ചിനെ കോർത്തു. പാറപ്പുറത്ത് വെച്ച തൂക്കുപാത്രത്തിൽ ഇനിയുമുണ്ട് കൊഞ്ചുകൾ, നോക്കൂ. അത് കേട്ട് മീൻപിടുത്തക്കാരൻ അത്യധികമായി വിസ്മയത്തോടെ തിരിഞ്ഞു നോക്കി. മുന്നിൽ അപരിചിതയായ ഒരു യുവതി. ഇപ്പോൾ കിട്ടിയ ചുവന്ന മത്സ്യം എവിടെ? അവൾ ചോദിച്ചു. മീൻപിടുത്തക്കാരൻ ഒരു ഓലക്കുട ഒപ്പം കൊണ്ടുവന്നിരുന്നു. അതിനുള്ളിലേക്ക് അവൻ്റെ കൈ നീണ്ടു ചെന്നു. രണ്ടു മത്സ്യങ്ങൾക്കിടയിൽ വീണുകിടക്കുകയായിരുന്നു ചുവന്ന മത്സ്യം. ഒരരികിലേക്ക് പിടഞ്ഞു മാറിയെങ്കിലും അതിൻ്റെ വിജയം ക്ഷണികമായിരുന്നു. ഇതിനെ എനിക്ക് തരുമോ? ചുവന്ന മത്സ്യത്തെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് കാതറിൻ ചോദിച്ചു. അതിനെന്താ? മീൻപിടുത്തക്കാരൻ അതിനെ നീട്ടിപ്പിടിച്ചു. വില എത്രയാണെന്ന് വെച്ചാൽ തന്നേക്കാം, മത്സ്യത്തിനായി കൈനീട്ടിക്കൊണ്ട് കാതറിൻ പറഞ്ഞു. മീൻപിടുത്തക്കാരൻ സമ്മതഭാവത്തിൽ തലയാട്ടി. കാതറിൻ മത്സ്യത്തിൻ്റെ ഉടലിലൂടെ കണ്ണോടിച്ചു. നല്ല ഭംഗിയുണ്ട് അല്ലേ? അവൾ മത്സ്യത്തിൻ്റെ ഉടലിൽ നിന്നും ദൃഷ്ടി മാറ്റാതെ ചോദിച്ചു. മീൻപിടുത്തക്കാരൻ ഒന്നും പറഞ്ഞില്ല. പാറകൾക്കു കീഴെ തിരകൾ നിലവിളിച്ചൊടുങ്ങി. ഇതിനെ കൊണ്ടുപോയി ഞാൻ എന്തു ചെയ്യാനാ? കാതറിൻ പറഞ്ഞു. അവൾ ഉദ്ദേശിച്ചത് മത്സ്യത്തെ കടലിലെറിയാനാണെന്ന് ബോധ്യമായപ്പോൾ മീൻപിടുത്തക്കാരൻ അമ്പരന്നുപോയി. പേടിക്കേണ്ട, പറയുന്ന കാശ് ഞാൻ തന്നേക്കാം, കുസൃതിക്കാരിയായ ഒരു ചെറു ബാലികയുടെ സ്വരത്തിൽ കാതറിൻ പറഞ്ഞു. പിന്നെ കടലിനു നേരെ നോക്കി അവൾ തുടർന്നു. എൻ്റെ മനസ്സിലെപ്പോഴും ഈ കടലുണ്ട്, എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ. അവളെന്തോ വെളിപ്പെടുത്തുവാൻ തുടങ്ങിയെങ്കിലും അതിഥി മന്ദിരത്തിൽ നിന്നുള്ളൊരു വിളി അതിന് വിഘാതമായി. അവളും മീൻപിടുത്തക്കാരനും ഒരേ സമയത്ത് തിരിഞ്ഞു നോക്കി. അല്പം മുമ്പ് അവൾ കടൽക്കാറ്റേറ്റു നിന്നിരുന്ന ബാൽക്കണിയിൽ വിലങ്ങനെ വരകളുള്ള ടീഷർട്ട് ധരിച്ച ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഓ, അങ്ങേര് വന്നു. കാതറിൻ പിറുപിറുത്തു. അവളുടെ മുഖത്ത് ഒരു നിഴൽ വന്നു വീണതായി മീൻപിടുത്തക്കാരന് തോന്നി. ഭർത്താവാണോ? അവൻ ചോദിച്ചു. കാതറിൻ മറുപടി പറയാതെ അതിഥി മന്ദിരത്തിലേക്ക് നടന്നു. മീൻപിടുത്തക്കാരൻ അവൾ മറയുവോളം അങ്ങോട്ട് തന്നെ നോക്കി. ബാൽക്കണി അതിനകം ശൂന്യമായി കഴിഞ്ഞിരുന്നു. കടൽക്കാറ്റുകൾക്കെതിരെ വാതിൽ അടഞ്ഞുകിടന്നു. മീൻപിടുത്തക്കാരൻ്റെ ചൂണ്ടൽ പിന്നെയും ജലത്തിലേക്ക് ആണ്ടുപോയി. ചൂണ്ടൽ ചരട് തിരകളിൽ പലവട്ടം ഇളകി. കാറ്റുകൾ വീശിക്കടന്നു. അവയുടെ ചൂളം വിളിയോ കടലിൻ്റെ ഇരമ്പലോ കാതറിൻ കേട്ടില്ല. അവൾ തൻ്റെ വസ്ത്രങ്ങൾ ഉടലിൽ നിന്നും നീക്കുകയായിരുന്നു. മീൻപിടുത്തക്കാരൻ ചൂണ്ടൽ ചരടിൻ്റെ അറ്റത്ത് വീണ്ടും ഒരു ചുവന്ന മത്സ്യത്തെ കണ്ട് അത്ഭുതപ്പെടുമ്പോഴേക്കും അതിഥി മന്ദിരത്തിലെ മുറിയിൽ അവളുടെ ഉടൽ ഒരു മത്സ്യത്തിൻ്റേതുപോലെയായി.